Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. അനന്തമായ യുദ്ധത്തേക്കാൾ നല്ലത് ചർച്ചകളിലൂടെയുള്ള സമാധാനമാണെന്ന് ഫ്രാൻസിസ് പാപ്പ. അവസാനമില്ലാതെ യുദ്ധങ്ങൾ തുടരുന്നതിനേക്കാൾ നല്ലത് ചർച്ചകളിലൂടെ നേടുന്ന സമാധാനമാണെന്ന് ഫ്രാൻസിസ് പാപ്പ. ഉക്രൈൻ ഗാസ പ്രദേശങ്ങളിലേതുൾപ്പെടെ ലോകത്തെ വിനാശകരമായ നിലയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് അമേരിക്കൻ ടെലിവിഷൻ ചാനൽ CBSന്റെ അവതാരിക നോറ ഒഡോണലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് പാപ്പ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഏപ്രിൽ 24 ബുധനാഴ്ചയായിരുന്നു പാപ്പ CBS ചാനലിന് അഭിമുഖം അനുവദിച്ചത്. ഉക്രൈനിലുണ്ടായ റഷ്യൻ അധിനിവേശം കുട്ടികളിലുണ്ടാക്കിയ പ്രതികൂല ഫലങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനുത്തരമായി അവിടുത്തെ കുട്ടികൾക്ക് പുഞ്ചിരിക്കാനുള്ള കഴിവ് നഷ്ടമായെന്ന് പാപ്പ പറഞ്ഞു. സഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയവെ സഭ ഏറെ വലുതാണെന്നും അതിൽ എല്ലാവർക്കും ഇടമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരെ മറക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ. അസിയോണെ കത്തോലിക്ക എന്ന കത്തോലിക്ക പ്രവർത്തന സംഘടനയിലെ അംഗങ്ങൾക്ക് അനുവദിച്ച കൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംസാരിക്കവെ അബലരായ ആളുകൾക്ക് അവർ നൽകുന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞ പാപ്പ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരെ നാം ഒരിക്കലും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചു. ജനനം മുതൽ മരണം വരെ സ്വീകാര്യതയുടെ അടയാളമായ തുറന്ന കരങ്ങളാണ് നാം കാണുന്നതെന്ന് പാപ്പ പറഞ്ഞു. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ആശ്ലേഷത്താൽ നാം സംരക്ഷിക്കപ്പെടുന്നവരാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഹനങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോകുന്ന മനുഷ്യരെ കരുണയുടെയും സഹാനുഭൂതിയുടെയും കരങ്ങളോടെ ആലിംഗനം ചെയ്യാനായാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമായി മാറാൻ സാധിക്കുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. അതുവഴി സമൂഹത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും സുവിശേഷമനുസരിച്ചുള്ള മാറ്റത്തിന്റെ വ്യക്തമായ അടയാളങ്ങൾ നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. സമാധാനം യാഥാർത്ഥ്യമാക്കുവാൻ വ്യക്തിപരമായ പരിശ്രമം ആവശ്യമുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ. മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ അനുദിനമെടുക്കുന്ന തീരുമാനമാണ് സമാധാനം ഒരു യാഥാർത്ഥ്യമാക്കുവാൻ നമ്മെ സഹായിക്കുകയെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഏപ്രിൽ 25 വ്യാഴാഴ്ച രാവിലെ വത്തിക്കാനിലെത്തിയ ഹംഗറിയിൽ നിന്നുള്ള കർദിനാൾ പീറ്റർ എർദോ, ഹംഗറി മിത്രാൻ സമിതി പ്രസിഡന്റ് അഭിവന്യ അന്ത്രാസ് വേരസ്, ഹംഗറിയുടെ പ്രസിഡന്റ് താമസ് സ്യൂലോക് എന്നിവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സമാധാനത്തിന്റെ വളർച്ചയ്ക്കായുള്ള വ്യക്തിപരമായ പരിശ്രമങ്ങളുടെ പ്രാധാന്യം പാപ്പ പ്രത്യേകമായി അനുസ്മരിച്ചത്. ഏതാണ്ട് ഒരു വർഷം മുൻപ് ഹംഗറിയിലേക്കു താൻ നടത്തിയ അപ്പസ്തോലിക യാത്രയെ പരാമർശിച്ച് സംസാരിച്ച പാപ്പ ഒരു തീർത്ഥാടകനും സഹോദരനും സുഹൃത്തുമായാണ് താൻ അവിടേക്കെത്തിയതെന്ന് എടുത്തു പറഞ്ഞു. മെച്ചപ്പെട്ട ഒരു ഭാവിക്കായി വ്യത്യസ്ത തലമുറകളിലുള്ള ആളുകൾ തമ്മിലുള്ള സംവാദത്തിന്റെ പ്രാധാന്യവും പാപ്പ ഓർമ്മിപ്പിച്ചു. ഉക്രൈനിൽ നിന്നെത്തിയ അഭയാർത്ഥികളോടുള്ള ഹംഗറിയുടെ പ്രത്യേക പരിഗണനയ്ക്ക് പാപ്പ നന്ദി പറഞ്ഞു. മലേറിയ മൂലം ഓരോ മിനിറ്റിലും ഒരു കുട്ടി വീതം മരിക്കുന്നുവെന്ന് യുണിസെഫ്. ലോകത്ത് ദിവസം തോറും 1000 കുട്ടികൾ മലേറിയ പിടിപെട്ട് മരിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. മലേറിയയ്ക്കെതിരായ ലോകദിനമായ ഏപ്രിൽ 25 വ്യാഴാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഓരോ മിനിറ്റിലും 5 താഴെയുള്ള ഒരു കുട്ടി വീതം ഈ രോഗം മൂലം മരണമടയുന്നെന്ന വാർത്ത യുണിസെഫ് അറിയിച്ചത്. 2022 മാത്രം ലോകത്ത് ഏതാണ്ട് 25 കോടിയോളം ആളുകൾക്ക് മലേറിയ പിടിപെട്ടുവെന്നും അവരിൽ 600,000 ആളുകൾ മരണമടഞ്ഞുവെന്നും യുണിസെഫ് വിശദീകരിച്ചു. ഇവരിൽ 76% 5 താഴെയുള്ള കുട്ടികളായിരുന്നു. ഏപ്രിൽ 25 വ്യാഴാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് യുണിസെഫ് ഇറ്റലിയുടെ വക്താവ് അന്ദ്രയ യാക്കുമീനി ഇതു സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയത്. ഹൈറ്റിയിൽ 200,000 കുട്ടികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടുവെന്ന് യുണിസെഫ്. തികച്ചും പരിതാപകരമായ സ്ഥിതിയിലൂടെ കടന്നുപോകുന്ന ഹൈറ്റിയിൽ 180,000 കുട്ടികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ് അറിയിച്ചു. 30 ലക്ഷം കുട്ടികൾ ഉൾപ്പെടെ രാജ്യത്ത് ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾക്ക് മാനവിക സഹായം ആവശ്യമുണ്ടെന്നും യുണിസെഫ് വ്യക്തമാക്കി. ഏപ്രിൽ 23 പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെയാണ് ഹൈറ്റി കടന്നുപോകുന്ന ദുസ്ഥിതിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ സംഘടന പരാമർശിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി സഭാദർശനം പരിപാടി കേൾക്കാം. സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിക്കുന്നത് ക്രിസ്തുസ് വിവിത് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലീയ പ്രബോധനത്തിന്റെ 253-ഉം 254-ഉം ഖണ്ഡികകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ്. വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അപ്പോസ്തലിക പ്രബോധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലിക പ്രബോധനം എന്നത് കത്തോലിക്ക സഭയിൽ പാപ്പ പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക ലേഖനങ്ങളുടെ വിവിധ തരത്തിലുള്ള പരമ്പരകളിൽപ്പെടുന്ന ഒരു ലേഖനമാണ്. ഇവയുടെ പ്രാധാന്യ ശൃംഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാക്രിക ലേഖനങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് അപ്പോസ്തലിക പ്രബോധനങ്ങൾക്കുള്ളത്. 9 അധ്യായങ്ങളുള്ള ഈ അപ്പോസ്തലിക പ്രബോധനത്തിന്റെ 8-ാം അധ്യായത്തിലൂടെയാണ് നാം നമ്മുടെ വിചിന്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 8-ാമത്തെ അധ്യായം വിളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശു നമുക്ക് നൽകുന്ന ജീവിതം ഒരു പ്രണയകഥയാണെന്നും ആ പ്രണയകഥയിൽ ഭാഗമാകാനുള്ള ക്ഷണമാണതെന്നും പാപ്പ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ഒരു ദൌത്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണമെന്നും മറ്റുള്ളവർക്കു വേണ്ടി ആയിരിക്കൽ എന്നതിന്റെ പൂർണ്ണതയാണ് സ്നേഹവും കുടുംബവുമെന്ന് പാപ്പ പറയുന്നു. വിളി തിരിച്ചറിയുമ്പോൾ അത് ഏതു രൂപത്തിലായാലും ആ വിളി ദൈവത്തിൽ നിന്നുള്ള വിളിയാണെന്ന് തിരിച്ചറിയുകയും അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ സമ്പൂർണമായ സാഫല്യം കണ്ടെത്തുകയായി എന്ന് പാപ്പ പറയുന്നു. ഇന്ന് നാം പരിചിന്തനം ചെയ്യുന്ന ഖണ്ഡികകളിൽ മറ്റുള്ളവർക്കു വേണ്ടി ആയിരിക്കുവാനുള്ള ആഹ്വാനമാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. ഞാനിപ്പോൾ കർശനമായ അർത്ഥത്തിലുള്ള വിളിയെപ്പറ്റി, മറ്റുള്ളവർക്ക് പ്രേഷിത സേവനം ചെയ്യാനുള്ള വിളിയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 253-ാമത്തെ ഖണ്ഡിക പാപ്പ തുടങ്ങുന്നത്. തന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും നാം സ്വീകരിച്ചിട്ടുള്ള ദാനങ്ങൾ ഉപയോഗിച്ച് പൊതുനന്മ വളർത്താനും കർത്താവ് നമ്മെ വിളിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. 254-ാമത്തെ ഖണ്ഡികയിൽ ഒരു മിഷണറി വിളി സേവനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പാപ്പ പറയുന്നു. എന്തെന്നാൽ ലോകത്തിൽ നമ്മുടെ ജീവിതം പൂർണ്ണ വളർച്ചയിലെത്തുന്നത് ഒരു സമ്മാനമായി തീരുമ്പോഴാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ താൻ ഇങ്ങനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ജനതയുടെ ഹൃദയത്തിൽ ആയിരിക്കുക എന്ന ദൌത്യം തന്റെ ജീവിതത്തിലെ കേവലം ഒരു ഭാഗമല്ല, തനിക്ക് എടുത്തു കളയാൻ കഴിയുന്ന ഒരു ബാഡ്ജല്ല, അത് ജീവിതത്തിലെ എക്സ്ട്രാ അല്ലെങ്കിൽ മറ്റൊരു നിമിഷമല്ല, പകരം തന്നെ തന്നെ നശിപ്പിക്കാതെ തന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്ത ഒന്നാണതെന്ന് പറയുന്നു. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ഒരു ദൌത്യമാണെന്നും അതുകൊണ്ടാണ് നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നതെന്നും പറയുന്ന പാപ്പ, അതുകൊണ്ട് അജപാലന പ്രവർത്തനത്തിന്റെയും പരിശീലനത്തിന്റെയും ആധ്യാത്മികതയുടെയും ഓരോ രൂപവും നമ്മുടെ ക്രൈസ്തവ വിളിയുടെ വെളിച്ചത്തിൽ കാണപ്പെടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ഖണ്ഡിക ഉപസംഹരിക്കുന്നത്. ക്രിസ്തുസ് വിവിത് എന്ന തന്റെ അപ്പോസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ മിഷണറി സേവനത്തിലേക്കുള്ള ആഹ്വാനമെന്ന നിലയിലാണ് നമ്മുടെ ക്രിസ്തീയ വിളിയുടെ സത്ത അടിവരയിടുന്നത്. മറ്റുള്ളവർക്കായി സന്നിഹിതരായിരിക്കേണ്ടതിന്റെയും പൊതുനന്മയ്ക്കായി സംഭാവന നൽകേണ്ടതിന്റെയും സൃഷ്ടിയുടെ തുടർച്ചയായ പ്രവർത്തനത്തിൽ നമ്മുടെ പങ്ക് സ്വീകരിക്കേണ്ടതിന്റെയും അനിവാര്യത പാപ്പ ഊന്നി പറയുന്നു. ഈ മിഷണറി വിളിയുടെ പ്രാധാന്യം, വ്യക്തിഗത ജീവിതത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ, സമൂഹങ്ങൾക്കുള്ളിൽ അതിന്റെ പരിവർത്തന സാധ്യതകൾ എന്നിവയെക്കുറിച്ചാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്. തന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും നാം സ്വീകരിച്ചിട്ടുള്ള ദാനങ്ങൾ ഉപയോഗിച്ച് പൊതുനന്മ വളർത്താനും കർത്താവ് നമ്മെ വിളിക്കുന്നു. പാപ്പ പരാമർശിച്ച ഈ വാചകം കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ ഒരു പ്രധാന വശത്തെ ഉൾക്കൊള്ളുന്നു. സൃഷ്ടിയെ പരിപാലിക്കുന്നതിനും എല്ലാവരുടെയും ക്ഷേമത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള ഓരോ മനുഷ്യവ്യക്തിയുടെയും ഉത്തരവാദിത്തത്തിനാണ് അത് ഊന്നൽ നൽകുന്നത്. മനുഷ്യർ ദൈവത്തിന്റെ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിപരവും കരുതലുള്ളതുമായ സ്വഭാവത്തെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ് ഈ ആശയത്തിന്റെ അടിത്തറ. സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാപ്പ മനുഷ്യർ ലോകത്തിലെ നിഷ്ക്രിയരായ കാഴ്ചക്കാരല്ല, മറിച്ച് സജീവ പങ്കാളികളാണ് എന്ന ആശയത്തെയാണ് പരാമർശിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതുപോലെ തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ സഹസൃഷ്ടാക്കളാകാനും വളർത്തി പരിപോഷിപ്പിക്കാനും മനുഷ്യർ വിളിക്കപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിനും പരിസ്ഥിതിക്കും ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ അവരുടെ കഴിവുകൾ, താലന്തുകൾ, വിഭവങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പൊതുനന്മയെക്കുറിച്ചുള്ള പാപ്പയുടെ പരാമർശം വ്യക്തികൾക്ക് അവരുടെയോ അവരുടെ അടുത്ത സമുദായങ്ങളുടെയോ മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കടമയുണ്ടെന്ന വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പരിപാലിക്കുക, മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുക, എല്ലാവർക്കും നീതിയും സമത്വവും ഉറപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മൊത്തത്തിൽ ഓരോ മനുഷ്യന്റെയും അന്തർലീനമായ അന്തസ്സിലും എല്ലാ സൃഷ്ടികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്ന കത്തോലിക്ക വിശ്വാസത്തെയാണ് പാപ്പ ഉയർത്തിക്കാട്ടുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ സൂക്ഷിപ്പുകാരെന്ന നിലയിൽ തങ്ങളുടെ പങ്ക് തിരിച്ചറിയാനും സമൂഹത്തിന്റെയും ലോകത്തിന്റെയും നന്മയ്ക്കായി സജീവമായി പ്രവർത്തിക്കാനും പാപ്പ ഓരോ വ്യക്തിയോടും ആവശ്യപ്പെടുകയാണ് ഈ പ്രബോധനത്തിൽ. മറ്റുള്ളവരെ സേവിക്കാനുള്ള അഗാധമായ ആഹ്വാനമായാണ് ഫ്രാൻസിസ് പാപ്പ മിഷണറി വിളിയെ വിശേഷിപ്പിക്കുന്നത്. മാനവരാശിയുടെ നന്മയ്ക്കായുള്ള വിളിയായി ജീവിതം മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അതിന്റെ പൂർണ്ണ അർത്ഥം ലഭിക്കുന്നതെന്ന് പാപ്പ എടുത്തു കാണിക്കുന്നു. ഈ ആശയം നിലവിലുള്ള വ്യക്തി പ്രാമുഖ്യ മനോഭാവത്തെ വെല്ലുവിളിക്കുകയും മനുഷ്യ അസ്തിത്വത്തിലുള്ള പരസ്പര ബന്ധത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വേലയുടെ ഉപകരണങ്ങളായി നമ്മെ തന്നെ തിരിച്ചറിയുന്നതിലൂടെ സൃഷ്ടിയുടെ ദൈവിക നിയോഗവുമായി നാം നമ്മുടെ അഭിലാഷങ്ങളെ യോജിപ്പിക്കുന്നു. മിഷണറി വിളി സ്വീകരിക്കുക എന്നാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സേവിക്കാനായി സമർപ്പിക്കുന്നു എന്ന ധാരണ ആന്തരികമാക്കുക എന്നതാണ്. ഈ ആഹ്വാനം അജപാലന പ്രവർത്തനങ്ങളിലെ കേവല പങ്കാളിത്തത്തെ മറികടക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ഊന്നിപ്പറയുന്നു. അത് നമ്മുടെ സ്വത്വത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറുന്നു. ഇതിനർത്ഥം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സേവനത്തിന്റെ കണ്ണിലൂടെ വീക്ഷിക്കുക എന്നതാണ്. അത് നമ്മുടെ തൊഴിൽപരമായ ശ്രമങ്ങളിലും ബന്ധങ്ങളിലല്ല, വ്യക്തിഗത വളർച്ചയിലും സ്വയം കേന്ദ്രീകൃതമായ ഉദ്യമങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു മാറ്റം അനിവാര്യമാക്കുന്നു. മിഷണറി സേവനത്തിന്റെ പാതയിൽ പ്രവേശിക്കുന്നത് തീർച്ചയായും വെല്ലുവിളികൾ ഉയർത്തുന്നു. അത് നിസ്വാർത്ഥതയും സ്ഥിരോത്സാഹവും പ്രതികൂല സാഹചര്യങ്ങളിൽ വിനയവും ആവശ്യപ്പെടുന്നു. മാത്രമല്ല സാമൂഹിക സമ്മർദ്ദങ്ങളും സാംസ്കാരിക മാനദണ്ഡങ്ങളും പലപ്പോഴും ഈ വിളിയിൽ അന്തർലീനമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കുള്ളിൽ അഗാധമായ വളർച്ചയ്ക്കും പരിവർത്തനത്തിനുമുള്ള അവസരങ്ങളുണ്ട്. നാം തടസ്സങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ആഴത്തിലാക്കാനും ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താനും നമ്മെ നയിക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മിഷണറി വേല നിറവേറ്റുന്നതിൽ അവിഭാജ്യ ഘടകം തുടർച്ചയായ രൂപീകരണത്തോടും ആത്മീയ വികാസത്തോടുമുള്ള പ്രതിബദ്ധതയാണ്. സേവനത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ ആത്മീയത വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഫ്രാൻസിസ് പാപ്പ അടിവരയിടുന്നു. പ്രാർത്ഥനയിലൂടെയും വിചിന്തനത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിലൂടെയും ദൈവവുമായി ആഴത്തിലുള്ള ഒരു ബന്ധം പരിപോഷിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ മുന്നിലുള്ള പ്രവർത്തനങ്ങൾക്കായി നമ്മെ തന്നെ മികച്ച രീതിയിൽ സജ്ജമാക്കുന്നതിന് ബൌദ്ധികമായും വൈകാരികമായും തുടർച്ചയായ പഠനവും വളർച്ചയും ഇതിൽ ഉൾപ്പെടുന്നു. ക്രിസ്തീയ ആത്മീയതയുടെ സമ്പന്നമായ പാരമ്പര്യത്തിൽ മുഴുകുന്നതിലൂടെ മിഷണറിമാർ എന്ന നിലയിലുള്ള നമ്മുടെ യാത്രയ്ക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നാം നേടുന്നു. അതുപോലെ പൊതുനന്മയ്ക്കായി സംഭാവന നൽകേണ്ടതിന്റെ അനിവാര്യതയാണ് നമ്മുടെ മിഷണറി വിളിയുടെ കേന്ദ്രബിന്ദു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടെന്നും അവ സമൂഹത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തുകയും എണ്ണമറ്റ വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിയാത്മക മാറ്റത്തിന്റെ ഏജന്റുമാരെന്ന നിലയിൽ നമ്മുടെ പങ്ക് സ്വീകരിക്കുന്നതിലൂടെ കൂടുതൽ നീതിയുക്തവും അനുകമ്പയുള്ളതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ നാം സജീവ പങ്കാളികളാകുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി വാദിക്കുക, സമാധാനവും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, അനീതിയുടെയും അസമത്വത്തിന്റെയും മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നിവ ഇതിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ക്രിസ്തു സ്വീവിത്ത് എന്ന പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓരോരുത്തരെയും മിഷണറി സേവനത്തിനുള്ള ആഹ്വാനത്തിന് ചെവികൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം അത് നമ്മുടെ ക്രിസ്തീയ വിളിയുടെ തന്നെ അന്തസത്തയാണെന്ന് അടിവരയിടുകയും ചെയ്യുന്നു. ഈ ആഹ്വാനത്തെ പൂർണ്ണഹൃദയത്തോടെ സ്വീകരിക്കുന്നതിലൂടെ മാനവരാശിയുടെ നന്മയ്ക്കും ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ സാക്ഷാത്കാരത്തിനുമുള്ള നമ്മുടെ പ്രതിബദ്ധത നാം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുന്നതിനുള്ള നമ്മുടെ സമർപ്പണത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം നമ്മുടെ ജീവിത ഉദ്ദേശ്യം നിറവേറ്റുകയും യഥാർത്ഥ നിർവൃതി കണ്ടെത്തുകയും ചെയ്യും.
ഒന്നു ചേരാം,
പുതു സൃഷ്ടിയാകാം, ക്രിസ്തുവിൽ ചേരാം, ഒന്നാം ഒന്നാം ഒന്നു ചേരാം.
നാദൻ തൻരൂപത്തിനനുരൂപരാകാം, ക്രിസ്തുവിൽ ദൈവത്തിൻ പുത്രരാകാം. ജീവൻ തുടിക്കും വചനം ശ്രവിക്കാം, വചനം ജീവിത ഭാഗമാക്കാം.
ജീവൻ തുടിക്കും വചനം ശ്രവിക്കാം, വചനം ജീവിത ഭാഗമാക്കാം.
വചനത്തിൻ മാധുര്യം ആസ്വദിക്കാം, ക്രിസ്തുവിൻ സുവിശേഷം പകർന്നു നൽകാം. പുതു സൃഷ്ടിയാകാം, ക്രിസ്തുവിൽ ചേരാം, ഒന്നാം ഒന്നാം ഒന്നു ചേരാം.
സഭാദർശനം പരിപാടിയിൽ ഇന്ന് നാം ശ്രവിച്ചത് ക്രിസ്തുസ് വിവിത് അഥവാ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പോസ്തലിക പ്രബോധനത്തിന്റെ 253 254 ഖണ്ഡികകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ്. ഇതൊരുക്കിയത് സിസ്റ്റർ റൂബിനി CTC. ഇതോടെ ഇന്നത്തെ മലയാളം പ്രക്ഷേപണം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.